First Peter chapter 2 verse 9 1 Petros 3rd adhyayam 9th vakyam
ningalo andhagarathu ninnu thande albhuda prakashathilekku ningale vilichavante salgunangale ഘോഷിപ്പാന്റെ കോണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു.
നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. യു ആർ എ ചോസൻ റേസ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, എ പീപ്പിൾ ഫോർ ഗോഡ്സ് ഓൺ പൊസഷൻ, സോ ദാറ്റ് യു മേ പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം who has called you out of darkness into his marvelous light. നാം ആരാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം ആരാണ് നാം? എ ചോസൻ റേസ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഞാൻ ഓർപ്പിക്കട്ടെ, we are not ordinary people, we are a chosen race. നാം സാധാരണക്കാരല്ല. നാം തിരിച്ചറിയണം ആ കാര്യം. നാം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയ, a chosen race. ആര് തെരഞ്ഞെടുത്തു? അതാ അതിന്റെ പ്രത്യേകത. തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രത്യേകത നമ്മെ തെരഞ്ഞെടുത്തവന്റെ പ്രത്യേകതയാ. അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്ത് യോഗ്യത കൊണ്ടാ തെരഞ്ഞെടുത്തെ? ഒരു യോഗ്യതയും പറയുവാനില്ല. പക്ഷേ അവൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ സന്തോഷത്തോടെ ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നത്. ചോസൻ റേസ്, ചോസൻ റേസ്. തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടമാത്. നമുക്കറിയാം, ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പാർലമെന്റ് ഇലക്ഷനിൽ ഒത്തിരി പേര് മത്സരിക്കും. ഒത്തിരി ജനങ്ങളുണ്ട്. അതിൽ തന്നെ മത്സരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരാണ്. അതിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാ. അവർ വളരെ പ്രത്യേകതയുള്ളവരാ. ഇതുപോലെ തന്നെ ഈ 700 ചില്ലുവാനും കൂടി ജനത്തിന്റെ നടുവിൽ നമ്മെ തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്. നമുക്കത് അടക്കി വെക്കാനായിട്ട് പറ്റത്തില്ല. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തല്ലോ. യു ആർ എ ചോസൻ റേസ്. രണ്ടാമത് പറയുകയാണ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ നിയമം അല്പം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ പൊതുവെ ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുന്നതൊക്കെ ഒത്തിരി കുറവാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആ ലേവ്യ പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം. പുരോഹിതന്മാരുടെ ആ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കതിന്റെ മഹത്വം മനസ്സിലാകും. മുഴു ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ഗ്രൂപ്പ്, അവരുടെ പ്രത്യേക വേഷവിധാനങ്ങൾ, പ്രത്യേക പദവികൾ. എന്താ അവരുടെ പ്രത്യേക പദവി? ദൈവത്തിന് യാഗം കഴിക്കുവാൻ തക്ക വിധത്തില്, ദൈവത്തില് പ്രത്യേകമായ വിധത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ പ്രത്യേകമായ വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടമാണ് പുരോഹിതന്മാർ. Praise the Lord. അതുപോലെ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. എന്തിനു വേണ്ടിട്ടാ? ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ. നിങ്ങൾക്കറിയോ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ പദവി വലുതായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉത്തരവാദിത്വവും വലുതാണ്. Got the point? നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ അതൊരു വലിയ പദവിയാണ്. അതേസമയം തന്നെ അതൊരു വളരെ വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ തെരഞ്ഞെടുത്തവിടുന്ന രാഷ്ട്രീയക്കാര് അവർക്ക് വലിയ പദവിയുണ്ട്, അതേസമയം തന്നെ എന്തുണ്ട്? വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ പദവിയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഉത്തരവാദിത്വം കൂടിയുള്ള ഒരു കാര്യമാണെന്ന് നാം തിരിച്ചറിയണം. രാജകീയ പുരോഹിത വർഗം പിന്നുവിതിരിക്കുകയാണ്, എ ഹോളി നേഷൻ, വിശുദ്ധ വംശം, എ സെപ്പറേറ്റഡ് പീപ്പിൾ. സെപ്പറേറ്റഡ് പീപ്പിൾ നമ്മുടെ പ്രത്യേകത അതാ. അതെ ഞാൻ പറഞ്ഞത്, എന്താ സെപ്പറേറ്റഡ് പീപ്പിൾ എന്ന് പറയാൻ കാര്യം? ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചൊരു ഗ്രൂപ്പ്, സെപ്പറേറ്റഡ്. അതുകൊണ്ടാണ് വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. പഴയ നമ്മൾ ആദിമ സഭയിലൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്, എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യുവിൻ, വിശുദ്ധൻ, ഹജിയോസ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവൻ, സെപ്പറേറ്റഡ് ഫോർ ഗോഡ്, സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. നമുക്ക് കേട്ടിരുന്നു, നമുക്കറിയാം ആ കാര്യം. ഞാൻ നമ്മളെ തന്നെ വീണ്ടും ഓർപ്പിക്കണം ആ കാര്യം. ഞാനൊരു സാധാരണക്കാരനല്ല. ഈ ബോധ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ മാറുന്നത്. ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് സ്കൂളില് യൂണിഫോം ധരിച്ച് അവനെ നമ്മൾ അവന്റെ ബാഗ് ഒക്കെ ആയിട്ട് വിടുമ്പോൾ അവൻ അന്നേരമാണ് തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണ്? ഞാൻ സാധാരണ ഒരു കുഞ്ഞല്ല, ഞാൻ ആരാണ്? ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം എ സ്റ്റുഡന്റ്. ഞാൻ ആരാണ്? ആ ബോധ്യമാ അവനെ പഠിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആരാണ്? ഞാനൊരു വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിയാ. പ്രത്യേകതയുണ്ട്. എന്താണ് അത്? അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുണ്ട്. വി ആർ സെപ്പറേറ്റഡ്, വി ആർ എ ഹോളി നേഷൻ. ദൈവത്തിന് വേർതിരിക്കപ്പെട്ടൊരു ജനം, ദൈവത്തിന്റെ മാത്രമായിട്ടുള്ള ജനം. അവിടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കാര്യം, അവിടെല്ലാം ഒരു 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 സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുക. വീണ്ടും അടുത്ത് എഴുതിയിരിക്കുകയാണ്, ആ വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം, എ പീപ്പിൾ ഫോർ ഗോഡ്സ് ഓൺ പൊസഷൻ. മലയാളത്തിൽ സ്വന്ത ജനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ എക്സ്പ്രഷൻ ബ്യൂട്ടിഫുൾ ആണ്, എ പീപ്പിൾ ഫോർ ഗോഡ്സ് ഓൺ പൊസഷൻ. ദൈവത്തിന്റെ പൊസഷൻ ആണ്, ദൈവത്തിന്റെ സ്വന്തം വക. ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അത് ആരാണെന്നറിയാമോ? അത് സഭയാണ്. ദൈവത്തിൻ്റെതെന്ന് പറയുവാനായിട്ടുള്ള ഗോഡ്സ് ഓൺ പൊസഷൻ, അത് സഭയാ. കാരണം എന്താ? ബാക്കിയെല്ലാം ദൈവത്തിന്റെയാ അല്ലേ? കാട്ടിലെ ആയിരം ആയിരം ആടുമാടുകളൊക്കെ കർത്താവിന്റെയാ, ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആരുടെയാ? യഹോവയ്ക്കുള്ളത്. എല്ലാം ദൈവത്തിന്റെയാ, സകലവും ദൈവത്തിന്റെ അല്ലാത്ത ഒന്നുമില്ല. പക്ഷേ അതിന്റെ എല്ലാം ദൈവത്തിൻ്റെതായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സഭ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മാത്രം സ്വന്തമാണ്. എന്താ പ്രത്യേകത? പ്രത്യേകത അറിയാമോ? രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവം സ്വന്തമാക്കി വെച്ചിരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. ഞാൻ പറയും, ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് എല്ലാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ഒന്നും എന്തിരിക്കുന്നില്ല, മറഞ്ഞിരിക്കുന്നില്ല. നരകവും പാതാളവും ഒക്കെ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു എന്ന് പറയുക. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന് ഏറ്റവും പ്രത്യേകതയുള്ളത് തന്റെ സ്വന്തം ജനം, സഭ. ഒരിക്കലൊരു ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറഞ്ഞൊരു എക്സ്പ്രഷൻ, ഒരു ദൈവദാസന, എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. അവര് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയി. അപ്പൊ ഒരു സാധനം മേടിക്കാൻ ഭാര്യ ഇങ്ങോട്ട് പോയി, വേറൊരു സാധനം മേടിക്കാൻ ഭർത്താവ് ഇങ്ങോട്ട് പോയി. അതിനുശേഷം ഈ ഭാര്യ ഇങ്ങ് മടങ്ങി വന്നപ്പോൾ ഭർത്താവ് പെട്ടെന്ന് ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ നോക്കിയപ്പോൾ എനിക്ക് ബാക്കി എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും അതിന്റെ നടുവിൽ നിനക്ക് മാത്രം കളറുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. അതൊരു ഭയങ്കര എക്സ്പ്രഷനാണ് എനിക്ക് തോന്നി. ബാക്കിയെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അതിന്റെ നടുവിൽ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ, മലയാളത്തിൽ പറഞ്ഞ എന്റെ എക്സ്പ്രഷൻ അത്ര പവർ പോരാ, കാരണം ഇംഗ്ലീഷിലാണത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ബാക്കിയെല്ലാം ദൈവം കാണുമ്പോഴും അതിന്റെ നടുവിൽ ദൈവം ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത് ദൈവത്തിന്റെ സഭയാ, ദൈവത്തിന്റെ സഭ. കാരണം എന്താണെന്നറിയാമോ? എന്താ കാരണം? കാരണം അത് ദൈവത്തിന്റെ തന്നെ ഒരു റിഫ്ലക്ഷനാ. സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ. ആദാമിൽ നിന്നാണ് ദൈവം ഹൗവയെ ഉണ്ടാക്കിയത്. ഹൗവയെ നോക്കിയിട്ട് ആദാം പറഞ്ഞു, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പോയറ്റ്സാ കേട്ടോ, ഇവരൊക്കെ ആരാണ്? കവികളാണ്. ആദാമൊക്കെ ആദ്യത്തെ കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ആദ്യത്തെ പോയറ്റ്? ആരാ? ആദാമ. എത്ര ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ, ഒരാൾക്ക് പോലും പറയാൻ തോന്നിയില്ല. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നമ്മൾ അതിനെ ചിന്തിച്ചാൽ നമുക്കറിയാമോ, അതെ, ഒടുക്കത്തെ ആദാമായ, രണ്ടാമത്തെ ആദാമായ ക്രിസ്തു സഭയെ നോക്കിക്കൊണ്ട് പറയും, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം, അവൾ എന്റെ തന്നെ ഭാഗമാണ്. ഇതാ, ഇതൊരു മർമ്മമാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ വെളിപ്പാടിൽ നാം ഇത് തിരിച്ചറിയണം. ഇത് ഇതറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ എന്നാ, ഓ സാധാരണക്കാരിങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു, പിന്നെ ദൈവം അങ്ങനെ രക്ഷപ്പെടുത്തി. നോ, ഈ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നാം സഭയെ ഒന്ന് കാണണം. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നാം നമ്മെ ഒന്ന് കാണണം. That makes the difference. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ സഹോദരമായിട്ട് പറഞ്ഞു, നമ്മൾ നമ്മളെ പലപ്പോഴും നോക്കുമ്പോ എങ്ങനെ അറിയോ നോക്കുന്നേ, എന്നാ നോക്കുന്ന അറിയോ? ഒന്നാമത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് നമ്മളെ കുറിച്ചുള്ള, എന്നറിയോ? ഇതുവരെയും ശരിയായിട്ടില്ല. ആത്മാർത്ഥമുള്ള സഹോദരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇനി എന്ന് ശരിയാവുന്നു അറിയാമല്ല. വീണു എഴുന്നേറ്റു, വീണു എഴുന്നേറ്റു. That is true. നമ്മുടെ സൈഡിൽ അതൊക്കെ ശരിയാന്നേ, വീഴുന്നു എഴുന്നേക്കുന്നു, ബലഹീനതകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളപ്പോൾ തന്നെ ദൈവം നോക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം ഇത്രയും കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ പത്രോസിലൂടെ എഴുതി വെച്ചത് എന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, ദൈവത്തിന്റെ സ്വന്തം ജനം. ഇതൊക്കെ എഴുതി വെച്ച് എന്തിനു വേണ്ടിട്ടാ? ആ, ഇതൊക്കെ നമുക്ക് വീണ്ടും വായിച്ചിങ്ങ് പോവാം. എന്നോ അവിടെ നിന്ന് പോസ് ചെയ്യണം, അവിടെ നിന്നിട്ട് കർത്താവെ എന്നെ ഇതിൽ അംഗമാക്കിയല്ലോ. ഏതിൽ അംഗമാക്കി? കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ നടുവിൽ എന്നെയും അവിടെ നിന്ന് തെരഞ്ഞെടുത്തല്ലോ. കർത്താവിന്റെ മാത്രം പൊസഷൻ. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ പൊസഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു സാധാരണ കാര്യമല്ല. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. ഈ ഒരു വാക്യത്തിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടെന്നു അറിയാമോ? സോ ദാറ്റ് യു മേ പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം. എന്റെ മലയാളത്തില് എന്താണ്? സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നേ. അത് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ദൈവം നമ്മളെ സെപ്പറേറ്റ് ചെയ്തത്, സ്വന്ത ജനമാക്കിയത്, ദൈവത്തിന്റെ വകയാക്കിയത്, ദൈവത്തിന്റെ മാത്രമാക്കി നമ്മളെ ഇങ്ങനെ കൊണ്ടുവച്ചതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം ഹു ഹാസ് കോൾഡ് യു. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. പ്ലീസ് അല്ലോ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്കറിയാം ഇത്രയും നേരെ സന്തോഷമായിരുന്നു ബ്രദറെ, ഞങ്ങളൊരു മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ബ്രദർ പറഞ്ഞ കേട്ടപ്പോ. ഇപ്പൊ നേരെ താഴേക്ക് വന്ന്, ഇപ്പൊ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത്, നമുക്ക് എത്രമാത്രം വലിയ പൊസിഷൻ കിട്ടുന്നോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഗവൺമെന്റിലെ LD ക്ലർക്ക്, അതൊരു പൊസിഷനാണ്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടുത്തെ ഒരു ഓഫീസർ പൊസിഷനാണ്, ഹൈ ആണ് പൊസിഷൻ, റെസ്പോൺസിബിലിറ്റി കൂടി. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഏറ്റവും വലിയൊരു പൊസിഷനാണ്, എന്ത് ചെയ്തു, എന്ത് കൂടി, റെസ്പോൺസിബിലിറ്റി കൂടി. അപ്പൊ പൊസിഷൻ കൂടുന്തോറും എത്രയും വലിയ പൊസിഷൻ കിട്ടുന്നു അത്രയും അധികം എന്തുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്കുണ്ട്. ഒരു ഭാരമായിട്ടൊന്നും എടുക്കണ്ട, നാം തിരിച്ചറിഞ്ഞാ മതി. എന്താ എന്നെ ഇങ്ങനെ സെപ്പറേറ്റിന്റെ അർത്ഥം ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം ഹു ഹാസ് കോൾഡ് യു. അപ്പൊ നാം അത് തിരിച്ചറിയണം സഹോദരങ്ങളെ. അവന്റെ മഹത്വത്തെ കുറിച്ച് ഈ ലോകത്തിന്റെ മുൻപിൽ വിളിച്ചു പറയാനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തേ. ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ്. Do you know that? പറയോ നിങ്ങൾക്ക്. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് മനുഷ്യവംശത്തിന്റെ നടുവിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ്. അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില്, ജനസിസ് അതിന്റെ 18 അധ്യായം, ജനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 18 and 19, 18-19 വാക്യങ്ങൾ.
അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ.
അടുത്ത വാക്യം 19.
എബ്രഹാം യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചതുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന്
ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen him so that he may command his children and his household after him to keep the way of the Lord by doing righteousness and justice. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ. പക്ഷെ എന്തിനാ തെരഞ്ഞെടുത്തേ? തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ളവരോടും എന്ത് ചെയ്യാനായിട്ട്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കുവാൻ. കണ്ടോ സഹോദരങ്ങളെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയിട്ടാണ്? യഹോവയുടെ വഴിയിൽ അവർ നടക്കണം. എങ്ങനെ നടക്കണം? നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് ഞായറാഴ്ച പാട്ടുപാടാൻ വേണ്ടി അല്ല. യെസ് ഓഫ് കോഴ്സ്, ഞായറാഴ്ച നമ്മൾ പാട്ടുപാടണം, ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. യെസ് ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അത് മാത്രമല്ല, ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുവാൻ, മക്കളോട് കൽപ്പിക്കുവാൻ, തനിക്ക് പിന്നാലെ വരുന്ന തലമുറയോട് കൽപ്പിക്കുവാൻ, നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന കാര്യം. അപ്പൊ നമ്മളവർക്ക് ഈ നീതി ന്യായവും പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളെന്ന്. പക്ഷെ ഞാൻ നിങ്ങളൊരു വാക്യം കാണിച്ചു തരാം. 1 യോഹന്നാൻ 1 ജോൺ അതിന്റെ 3:10. 1 ജോൺ 3:10.
ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല.
ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു അടയാളം വെച്ചിരിക്കുക. എന്താണത്? ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ദൈവത്തിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? അത് ഞായറാഴ്ച സഭയിൽ പോകുന്നതുകൊണ്ടല്ല ദൈവമക്കളാണെന്ന് തിരിച്ചറിയുന്നത്. നോ, നോട്ട് അറ്റ് ഓൾ. ഏതെങ്കിലും ഒരു ഡിനോമിനേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടുമല്ല തിരിച്ചറിയുന്നത്. ദൈവത്തിന്റെ മകനാരും മകളാരെന്ന് തിരിച്ചറിയുന്നതിന്റെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? രണ്ട് കാര്യം കൊണ്ടറിയാം. ഇത് ചെയ്യുന്നോണ്ടല്ല ദൈവമക്കളാകുന്നേ. ദൈവമക്കളാകുന്ന ഒറ്റ വാക്യം കൊണ്ട്. എന്താണെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് ആര്? ദൈവമകൻ. വിശ്വസിച്ചില്ലെന്ന് എങ്ങനെ അറിയാം? ഇവിടെ നോക്കി അറിയാം. ഒരാള് ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ എന്നറിയാനായിട്ട് ദൈവവചനം വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യം, ഇന്നത്തെ ലോകത്തില് വാഗുണ്ടേറ്റു പറഞ്ഞു വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ പ്രഖ്യാപിച്ചു ദൈവമകനാണെന്ന്. നോ, അങ്ങനെ വചനം പറയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ക്രിസ്തുവിലാകുന്ന ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് വരികയാ ചെയ്യുന്നേ. യേശു ക്രിസ്തുവിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, ദൈവാത്മാവ് ഇല്ലാത്തവൻ, ദൈവാത്മാവില്ലെങ്കിൽ അത് ദൈവത്തിനുള്ളവൻ അല്ലെന്ന്. വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലേക്ക് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല, തല കൊണ്ട് വിശ്വസിച്ചു. ഇന്നത്തെ സുവിശേഷീകരണത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഇതാ, ഇവിടെയാ. ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു കൂടുന്നേ, എവിടെ മീറ്റിംഗ് വെച്ചാലും ആള് കൂടുകയാണ്. പിന്നെ മീറ്റിംഗ് വെക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്, അടുത്ത ദിവസം തന്നെ സ്നാനപ്പെടുത്തുകയും ചെയ്യും, കാരണം ഇവിടെ മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ പേരും എഴുതി. പക്ഷേ ദൈവമകനാണെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോ അതിന്റെ തൊട്ടു മുമ്പ് ഒരു കാര്യം നടക്കും, എന്നാലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്താണെന്നറിയാമോ, അതിന്റെ വചനം പറഞ്ഞ പേരാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടാത്ത ഒരാൾക്ക് പോലും ദൈവവൈദ്യലായി തീരുവാനായിട്ട് കഴിയത്തില്ല. വിശ്വസിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് വരും. ഒരുവന്റെ ഉള്ളിലേക്ക് വന്നാൽ തിരിച്ചറിയാം. എങ്ങനെ തിരിച്ചറിയാം? രണ്ട് കാര്യങ്ങളിലൂടെ അറിയാം. വീണ്ടും ജനിച്ച ഇല്ലയോ എന്നറിയാൻ രണ്ട് കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ, അവൻ നീതി പ്രവർത്തിക്കുന്നവനായിട്ട് തീരും. അവന്റെ ഓരോ ഇടപാടിലും അനീതി എന്താണെന്നും നീതി എന്താണെന്നും അവൻ തിരിച്ചറിയുന്നു. തിരിച്ചറിയും ഒരു കാര്യം, അനീതി ഇതെങ്ങനെ വരുന്നത്, നേരത്തെ ഒന്നും തോന്നിയിട്ടില്ല, പക്ഷെ വീണ്ടും ജനിച്ച മൊമെന്റിൽ അവന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ അവൻ തിരിച്ചറിയും അത് ചെയ്യുന്നത് അനീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ദൈവമക്കൾ ആരും അതിര് വഴക്കിനുണ്ടാകത്തില്ല. അതിരുമാന്തി അതിര് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവനൊരു പക്ഷെ പെന്തക്കോസുകാരനായിരിക്കാം, കരിസ്മാറ്റിക്കാരനായിരിക്കാം, എ ജി അസംബ്ലീസ് ഓഫ് ഗോഡ് ഐ പി സിക്കാരനായിരിക്കാം, പക്ഷെ അവൻ ദൈവവൈദ്യനല്ല. വി നീഡ് ടു നോ ഇറ്റ് വെരി ക്ലിയർലി. ഭാര്യയെ തല്ലുന്നവൻ ദൈവവൈദ്യനല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഒരു ദിവസവും ദേഷ്യം വന്നപ്പോഴത്തേന് ഇന്ന് കയ്യിൽ പിടിച്ചു, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇനി ദൈവമായ പൈതലായാലും ഇടയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ചിലപ്പോൾ കൈ കയറി പിടിച്ചു കാണും, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്ഥിരമായി ഭാര്യയെ തല്ലുന്നുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടതാണെങ്കിലും കൊള്ളാം, കർത്തൃമേശ എടുക്കുന്നതാണെങ്കിലും കൊള്ളാം, കൈ പൊക്കിയതാണെങ്കിലും കൊള്ളാം, നോ ദൈവത്തിലല്ല. കാരണം വീണ്ടും ജനിച്ചവന് അങ്ങനെ ഭാര്യയെ തല്ലിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഭാര്യയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. നോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. കാരണം എന്തെന്നറിയാമോ, വീണ്ടും ജനിച്ചവന്റെ അകത്ത് ഒരു പുതിയ പ്രമാണം വന്നിരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പുതിയ സൃഷ്ടിയാ. തിരിച്ചു അങ്ങനെ കേട്ടോ, ഭാര്യ ചീത്ത വിളിക്കുന്ന കാര്യം മാത്രമല്ല, ഭർത്താവിനെ സ്ഥിരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഓർത്താ മതി, വീണ്ടും ജനിച്ചിട്ടില്ല, നരകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുക. കം ബാക്ക്, മാനസാന്തരപ്പെടുക. ദൈവം ഒറ്റ വ്യവസ്ഥ പറയുന്നുള്ളൂ, ഭർത്താവിനെ സ്ഥിരമായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിക്കോട് ഒറ്റ വചനെ കർത്താവിന് പറയാനുള്ളൂ, മാനസാന്തരപ്പെടുക, ഇല്ല ഞാൻ നശിച്ചു പോകും. യോഹന്നാൻ പറഞ്ഞ കേട്ടോ, കാരണം ആദിമസഭയില് ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്നു, എല്ലാവരും വന്ന് കൈപൊക്കി, എല്ലാവരും വന്ന് സ്നാനപ്പെട്ടു, എല്ലാവരും അകത്ത് കയറി. യോഹനാ നോക്കിയപ്പോഴത്തേന് എല്ലാവരും ആരോട് ചോദിച്ചാലും ക്രിസ്ത്യാനിയാ. യോഹനന് മനസ്സിലായി സംഭവം ഇത് എവിടെയോ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു. കുറച്ചു കാലം, കാരണം അപ്പസ്തോലന്മാർ മിക്കവാറും പേര് മരിച്ചുപോയി, കുറച്ചിങ്ങോട്ട് വന്നപ്പോ എന്തോ കാര്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞു. അപ്പോഴത്തേന് യോഹനൻ എഴുതി വെച്ചു, മക്കളെ ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ അവന്റെ പ്രത്യേകതയുണ്ട്, അവന് നീതിയെ കുറിച്ചുള്ള ഒരു സെൻസ് ഉണ്ട്. ചിലപ്പോ അവൻ അവത്തം പറ്റുമെന്നേ, അല്ല അതിനെ കുറിച്ചല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അവനൊന്ന് ചൂടായെന്ന് വരാം, ദേഷ്യപ്പെട്ടെന്ന് നല്ലറി വിളിച്ചേക്കാം, അതൊക്കെ സംഭവിച്ചെന്ന് വരാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ വന്നെന്ന് വരാം. പക്ഷെ സ്ഥിരമായിട്ട് ഈ പരിപാടിയാണെങ്കിൽ, എവിടെയോ എന്തോ സാരമായ കുഴപ്പമുണ്ട്. ചിന്തിച്ചോണം, മാനസാന്തരപ്പെട്ടായിരുന്നോ, അതോ തലയ്ക്കകത്ത് മാത്രമുള്ള വിശ്വാസമാണോ എന്ന് നമ്മെ തന്നെ പരിശോധിച്ചോണം. ഇല്ലെങ്കിൽ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു പ്രത്യേകതയുണ്ട് ദൈവ ഇതിൽ എന്താണെന്ന് അറിയാമോ? എന്താ? സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. വീണ്ടും ജനിച്ച മൊമെന്റിൽ തന്നെ ഒരുവന്റെ ഉള്ളിൽ മറ്റ് സഹോദരങ്ങളോട് എന്തുവരും? എന്തുവരും? ആരും ഒന്നും മിണ്ടുന്നില്ല. ആ സ്നേഹം വരും. ഇത് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ 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 കല്യാണത്തിന് വയനാട് പോയപ്പോഴത്തേന് അവിടെ ഡോക്ടർ മുരളിയാണ് പ്രസംഗിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞായിരുന്നു, ഈ സായിപ്പന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ അവരുടെ എന്നാ പുസ്തകങ്ങളിലൊക്കെ അവരിങ്ങനെ പറയും, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പുള്ളി പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഈ സംഭവം നടക്കില്ല, ഇതുകൊണ്ടൊന്നും ഈ സംഭവം ഓടത്തില്ല, ഈ ടെക്നിക് കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. സ്നേഹം പറയുന്നതിലുള്ളൊരു കാര്യമല്ല, സ്നേഹം പ്രവൃത്തിയിലുള്ളൊരു കാര്യമാണ്. സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം അതിന്റെ കൂടെ ഒരു വാക്യം കൂടെ പറഞ്ഞു, ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതല്ല, പിന്നെന്ത് ചെയ്തു? ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ തന്റെ പുത്രനെ കൊടുത്തു കൊടുത്തു. അതാ സ്നേഹത്തിന്റെ പ്രത്യേകത. സ്വരമുള്ള സ്നേഹം. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്നറിയാമോ, അതിന്റെ അകത്തൊരു സംഭവം ഉണ്ട്. അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് മറ്റുള്ളവരോടൊരു സ്നേഹം വരും, സ്നേഹം വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പറയാം എന്ന് പറഞ്ഞാൽ, അവന്റെ ഉള്ളില് ആദ്യം ദൈവം ഇടപെടുന്നൊരു മേഖല ഏതാണെന്നറിയാമോ? സ്വാർത്ഥത. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ റൂട്ട് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥത, സെൽഫിഷ്നെസ്, സ്വന്തം കാര്യം. എന്താ സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ സുഖം, എന്റെ സന്തോഷം, എന്റെ ഇഷ്ടം, എനിക്കെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകണം. സ്വാർത്ഥത ഇതാ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം. ഇതാ ആദാമിൽ നിന്ന് ജനിച്ച എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാന പ്രശ്നം ഇതാണ്, എന്റെ സുഖം, എന്റെ സന്തോഷം, എന്റെ നേട്ടം. ഞാൻ ചോദിക്കട്ടെ, ഒരാളെ നമ്മൾ ഫോൺ വിളിക്കുമ്പം അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഫോൺ വിളിക്കുന്നത്, നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണോ ഫോൺ വിളിക്കുന്നത്? ഒരാളെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടിയാണോ വിസിറ്റ് ചെയ്യുന്നത്, നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണോ വിസിറ്റ് ചെയ്യുന്നത്? അതിലറിയാൻ പറ്റും എത്രത്തോളം സ്വാർത്ഥത എന്റെ ഉള്ളിലുണ്ടെന്നാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫിലിപ്പിനെ ഒക്കെ വിളിക്കാറുണ്ട്. ഫിലിപ്പ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. പക്ഷേ ഞാൻ ഫിലിപ്പിനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വിളിക്കുന്നത്, ഞാൻ അല്ലാത്തപ്പോഴും ഫിലിപ്പിനെ കാണാറും സംസാരിക്കാറുമുണ്ട്. ഐ യു ടു മേക്ക് ഷുവർ ദാറ്റ്. അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ എടുക്കുമ്പം ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ട്, ഫിലിപ്പിനുമായിട്ട് ഞാൻ ഇടപെടുന്നത് എന്റെ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ ഐ എം എ സെൽഫിഷ് മാൻ. എന്റെ സ്വന്തം കാര്യം മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ആ സഹോദരന്റെ നന്മയെക്കുറിച്ച് അല്പം പോലും ഞാൻ കൺസേൺഡ് അല്ല. ഒരു ഭവനം നമ്മൾ സന്ദർശിക്കുമ്പോൾ എന്തിനാ സന്ദർശിക്കുന്നത്? വീട്ടിലിരുന്ന് ബോറടിച്ചു, എന്നാ എവിടെങ്കിലും ഒന്ന് പോയേക്കാം എന്നാ കരുതിയാണ് നാം പോകുന്നതെങ്കിൽ സെൽഫിഷ്. പക്ഷെ നേരെ മറിച്ച് അല്ല, അവരോട് അല്പസമയം സംസാരിക്കണം, അവരെ ഒന്ന് ബ്ലസ് ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ, ദൈവം എനിക്ക് അതിനേക്കാളും വലിയ ചിന്ത വന്നു. ഈ യാക്കോബ് ലേഖനത്തിന്റെ വാക്യമുണ്ട് അല്ല, എബ്രായ ലേഖനം, സോറി, എബ്രായ ലേഖനം 13:1.
സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ.
ശ്രദ്ധിച്ചേ, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആരാത്? ആരാത്? അബ്രഹാം ആണോ? സഹോദര ബാക്കി കേട്ടില്ല, ആരാ? ആരാ ഈ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചത്? ആരാ? അബ്രഹാമാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇതൊന്ന് നോക്കി എന്തായി സംഭവം. ഞാൻ അന്നേരെ വിചാരിച്ചു ഈ അബ്രഹാമിനെ ഒന്ന് പോയി നോക്കിയേക്കാം, കാരണം എങ്ങനെയാ ദൈവദൂതന്മാരെ സൽക്കരിച്ചത്. ജസ്റ്റ് ആ പോർഷനിലേക്ക് നമുക്കൊന്ന് പോകാം കേട്ടോ. എങ്ങനെയാണ് വീട്ടിൽ വരുന്ന ഒരാളെ സൽക്കരിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആള് അബ്രഹാമാണ്. അതിന്റെ ഉൽപ്പത്തി പുസ്തകം ജനസിസ് അതിന്റെ 18-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യം.
അവൻ തലപൊക്കി നോക്കിയപ്പോൾ മൂന്ന് പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടി ചെന്നു, നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ആസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വിഷത്തിൻ കീഴിൽ ഇരിപ്പീൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിഷപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു.
വീട്ടിൽ വന്ന ഒരാളെ അബ്രഹാം എങ്ങനെയാണ് സ്വീകരിക്കുന്ന എഴുതി വെച്ചിരിക്കുകയാണ്. ആദ്യം നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ വചന ശ്രദ്ധിച്ചു വായിച്ചതിന് ഇത്തിരി കാര്യം മനസ്സിലാവും. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതുക്കൽ നിന്ന് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്ന്. ഒന്നാമത്തെ കാര്യം എങ്ങനെ ചെന്നേ? ഈ പ്രായമുള്ള അപ്പച്ചൻ അവിടെ നിന്ന് മൂന്ന് പേര് വന്നപ്പോഴത്തേന് ഓടിച്ചെന്നു. അടുത്തത് എഴുതിയിരിക്കണം, എന്താണ്? നിലം വരെ കുനിഞ്ഞു. എന്ത് പറയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ വല്ല കാര്യമുണ്ട്? യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. കുറച്ച് അസാരം എന്ന് പറഞ്ഞ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ കാലുകളൊന്ന് കഴുകട്ടെ. വൃക്ഷത്തിന്റെ കീഴിൽ ഇരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എ സി ഒന്നും ഇല്ല, അതുകൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിരിക്കുക. നിങ്ങളെ ശ്രദ്ധിച്ചോ, ആ ഒരാളെ കണ്ടപ്പോൾ അബ്രഹാമിന്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. എന്നിട്ട് പറയാണ്, സാരാ വിട്ടു പോരുത്, വാ ഇരിക്ക, പ്ലീസ് കം, പ്ലീസ് കം, ഐ മേക്ക് എവറിതിങ് റെഡി. ഇനി താഴേക്ക് നോക്കുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ 6-ാം വാക്യം. അബ്രഹാം ബദ്ധപ്പെട്ട കൂടാരത്തിൽ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയോ? Abraham hurried into the tent. Hurried എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഓടിച്ചെല്ലുക, ഓടിച്ചെന്നു. ബദ്ധപ്പെട്ട് സാറേ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ മൂന്നിടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ക്യുക്ലി, കണ്ടോ? നിങ്ങൾ വാക്കി വെച്ചിരിക്കുന്നുണ്ടോ? സാറായോട് പറയുക, എന്താ പെട്ടെന്ന് എടി, പെട്ടെന്ന് പെട്ടെന്ന് കം, പെട്ടെന്ന് നീ എന്ത് ചെയ്യണം, കുഴച്ച് റെഡിയാക്ക്. വീണ്ടും അതിന്റെ താഴെ അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്നു. കണ്ടോ, ഓട്ടവാ പുള്ളിക്കാരൻ. ഇവരെ കണ്ടപ്പം പോലെ അബ്രഹാം നിലത്ത് നിൽക്കുന്നില്ല, പിന്നെ പുള്ളി എന്ത് ചെയ്യ, ഓടുക. വീണ്ടും ഓടി, എവിടെ ചെന്നു? അവിടെ ചെന്നിട്ട് പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ, ആ ചാകാൻ പോകുന്നിരിക്കുന്ന സാധനമല്ല, പിന്നെന്താ, അവിടുത്തെ ഏറ്റവും ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ വക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. കണ്ടോ, നിങ്ങളെ വാക്കി ശ്രദ്ധിച്ചേ. അവിടെ ഒരു എന്താ കാണുന്ന ഒരു കാര്യം, എന്താ ഒരു അർജൻസി കണ്ടോ? വന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു അർജൻസി. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. 8-ാം വാക്യം. പിന്നെ അവൻ വെണ്ണയും പാലും, ഓ എന്റെ ദൈവമേ, കേർഡ്സ് ആൻഡ് മിൽക്ക് ആൻഡ് ദ കാഫ് വിച്ച് ഹി ഹാഡ് പ്രിപ്പയർഡ് ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് ബിഫോർ ദം. കഴിഞ്ഞില്ല, അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. ഓ, ഞാൻ അവിടുത്തെ പഠിക്കുന്നതാണേ വചനത്തിൽ നിന്ന് പഠിക്കണം. ഒരു അതിഥി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാനായിട്ട് ഈ ലോകത്തിലെ ഒരു സംഭവം വേണ്ട, വചനത്തിൽ പഠിക്കാനായിട്ടുണ്ട്. അടുത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇച്ചിരി കേടും കൂടെ ഒഴിക്കട്ടെ, ഇച്ചിരി ഇറച്ചിയും കൂടെ ഇടട്ടെ. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. നീ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ 16-ാം വാക്യം, പിന്നെ അവർ സംസാരിക്കുന്നുണ്ട്. 16-ാം വാക്യം, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയക്കുവാൻ അവരോടുകൂടെ പോയി. ആ ശ്രദ്ധിച്ചേ, ഇറങ്ങിയപ്പം ആ ശരി കേട്ടോ, ഓക്കെ, ഡോറ് ക്ലോസ് ചെയ്തു, അങ്ങനെയല്ല. പിന്നെന്ത് ചെയ്യ, അവരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് എന്ത് ചെയ്യ, യാത്ര അയക്കുക. എത്ര ഓണേഡ് ആയിരിക്കും അവരല്ലേ ഈ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന്. എങ്ങനെയാണ് ഒരു അതിഥിയെ സൽക്കരിക്കേണ്ടത്? അതുകൊണ്ടാണ് അവൻ എഴുതി വെച്ചിരുന്നത്, അറിയാതെ ചിലർ ദൈവദൂതന്മാരെ എന്ത് ചെയ്തു? സൽക്കരിച്ചിട്ടുണ്ടല്ലോ. സ്വരങ്ങളെ, ഇത്രയും ചെയ്തപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നേ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല സ്വരങ്ങളെ, സ്നേഹം ഒരു വാക്കിലല്ല, അത് പ്രവൃത്തിയിലാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. സ്നേഹം വാക്കിലല്ല, സ്നേഹിക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കും. നമുക്ക് നഷ്ടം സംഭവിക്കാതെ സ്നേഹമില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നേ. പ്ലീസ് അല്ലോ, ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, എല്ലാവരോടും സ്നേഹം അല്ലെ? ഈ ഞായറാഴ്ച ഇവിടെ എല്ലാരും കാണുമ്പോൾ എല്ലാരോടും എന്താ എനിക്ക് തോന്നുന്നത്? അറിയോ, എനിക്ക് എല്ലാരോടും ഭയങ്കര സ്നേഹം. ആ മാത്യു ബ്രദർ, പ്ലീസ് അല്ലോ, ബ്രദറും ചിരിക്കുന്നു, ഞാനും ചിരിക്കുന്നു. ഇപ്പൊ നോക്കുമ്പോ സുനീഷും ചിരിക്കുന്നു, ഞാനും ചിരിക്കുന്നു. പ്രകാശ് നോക്കുന്നു, സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നാണ്ട് സഹോദര എന്ന് വിളിക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന അറിയോ, എനിക്ക് പ്രകാശിനോട് എന്താ ഭയങ്കര സ്നേഹമാണ്. പച്ചക്കള്ളം ഞായറാഴ്ച കണ്ട് ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രകാശിനോട് യാതൊരു സ്നേഹവുമില്ല. എന്നാൽ പ്രകാശിന്റെ ഒരാവശ്യത്തിൽ ഒന്ന് പ്രകാശിനെന്ന് ഫോൺ വിളിക്കാൻ, അല്ലെങ്കിൽ പോയൊന്ന് കാണാൻ, അല്ലെങ്കിൽ സംതിങ് എനിക്ക് എന്തെങ്കിലും നഷ്ടം, മിനിമം 40 പൈസ നഷ്ടമെങ്കിലും ഉണ്ടാകണം. ഏതോ 40 പൈസ മൊബൈലിന്റെ ചാർജ് അവിടെ അല്ലാത്തൊന്നും സ്നേഹത്തിന്റെ കാറ്റഗറിയപ്പെടുന്നതല്ല. അതിന്റെ അടുത്ത് എല്ലാരെയും കാണാൻ പറ്റുമൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട, എല്ലാം ഇരിക്കുന്ന എല്ലാരും ഇത്രയും പേരെ എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാവോ, സ്നേഹം എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മുടെ ജീവിതത്തിൽ ഇല്ലേയില്ലെന്ന് അതിന്റെ അർത്ഥം. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെ കാണണമെങ്കിൽ ഏകദേശം ഒരു 10-75 സഹോദരന്മാരുണ്ട്, 60-75 സഹോദരന്മാരോടെ കാണും, സഹോദരിമാർ ഇത്രയും പേരെ കാണും. ഈ 75 സഹോദരന്മാരെ ഒരുപോലെ ഒന്നും കാണാനോ പോകാനോ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ജോലിയൊക്കെ വിട്ടതിനു വേണ്ടി മാത്രം നടക്കേണ്ടി വരുന്നത്. പക്ഷേ ആരോട് പോലും നിങ്ങൾ ആർക്കു വേണ്ടി പോലും ഒരു വില പോലും കൊടുക്കുന്നില്ലെങ്കിൽ, ഒരാൾക്ക് വേണ്ടി ഒരു 40 പൈസ പോലും മുടക്കുന്നില്ലെങ്കിൽ, ഒരാളുടെ ഒരു കാര്യത്തിന് എപ്പോഴെങ്കിലും ഒരിക്കൽ പോലും ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുക, സ്വാർത്ഥം നിറഞ്ഞു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഒന്ന് അനീതി ചെയ്യത്തില്ല. അനീതി ഒരു കാര്യം വരുമ്പം അത് അനീതിയാണോ എന്നവന്റെ ഉള്ളിൽ ഒരു സെൻസ് ഉണ്ട്, ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉണ്ട്, അതിൽ വളർന്നാ മതി. രണ്ടാമത്തെ കാര്യം, അവന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. കർത്താവിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ കൂടുതലാണ്. കർത്താവ് ആദ്യം പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു. എന്താണ്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദരന് വേണ്ടിയിട്ട് ഒരു വില കൊടുക്കണമെന്നാ, സഹോദരന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കണമെന്നാ, സഹോദരന് വേണ്ടിയിട്ട് ആരോഗ്യം മാറ്റിവെക്കണമെന്നാണ്. ഒരു സ്റ്റാൻഡ് നമ്മൾ വായിച്ചിട്ടുണ്ട്, 1 യോഹന്നാൻ 3:16 എടുക്കണ്ട, നാമോ സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കേണ്ടതാകുന്നു. സഹോദരിമാരെ രക്ഷപ്പെട്ടു അല്ലെ? ജീവനെ കൊടുക്കുവാൻ തക്കതായ സ്നേഹം. പ്ലീസ് ദി ലോർഡ്. സ്വരങ്ങളെ, ആദ്യ പടി നാം തിരിച്ചറിയേണ്ടത് എവിടെയാണെന്നറിയോ? നിങ്ങൾ, ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഞാനാണെങ്കിൽ വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയി, വയനാട്ടിൽ പോയി ഞാനൊരു പ്രസംഗം, സ്വാർത്ഥതയെ കുറിച്ചായിരുന്ന പ്രസംഗം, പുതിയ വന്ന ആൾക്കാരാണ് ഞാൻ, ഭയങ്കര മാനസാന്തര പ്രസംഗം. തിരിച്ചു വരുന്ന വഴി ഞാൻ 3-4 പ്രസംഗം പറഞ്ഞു, തിരിച്ചു വരുന്ന വഴി പരിശുദ്ധാത്മാവ് ഒരു ക്ലിപ്പം കിട്ടു എന്നോട്. ചില ഏരിയയിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു, എന്റെ ജീവിതത്തിന്റെ ചില മേഖലകളിലെ സ്വാർത്ഥത ചൂണ്ടിക്കാണിച്ചു. എനിക്ക് എന്നെ പ്രസംഗിക്കാൻ വേണ്ട, ജീവിക്കാൻ വേണ്ടെന്നായി. ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല, കാരണം വയനാട്ടിൽ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, മിക്കവാറും ഈ ഏരിയക്ക് ഒരു പ്രസംഗമുള്ളതാണ്. പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പ്രസംഗം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കൃത്യം പരിശുദ്ധാത്മാവ് വരല് ചൂണ്ടിയപ്പം എന്റെ അന്തരംഗത്തിൽ എനിക്ക് മനസ്സിലായി എന്നോടുള്ള ദൂത. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കത് വെളിപ്പെടാൻ തുടങ്ങി. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എനിക്ക് മനസ്സിലായി, കർത്താവ് എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒത്തിരി സ്വാർത്ഥത ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല സുഖമായി പോകണമെന്നുള്ള ഒരു ചിന്താഗതി പതിയെ കയറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ 12 മണിക്ക് ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ഇറങ്ങി ഓടാനുള്ള ടെൻഡൻസി ആയിരുന്നു എനിക്ക്. ഇപ്പൊ ഉടനെ ഞാൻ ബിനീഷിനെ വിളിക്കാം, ബിനീഷേ അവിടെ നിന്ന് ഫോൺ വന്ന് കേട്ടോ. കാരണം എനിക്ക് 12 മണിക്ക് എന്റെ ഉറക്കം നഷ്ടപ്പെടുത്താനായിട്ട് മടിയായത് കാരണം എന്റെ വേറൊരു സഹോദരനെ വിളിച്ച് ഞാൻ ബാറ്റിന് അങ്ങോട്ട് പാസ് ചെയ്യാം. ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ, എനിക്കറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് എന്ത് ചെയ്യും? ബിനീഷ് പോവും. അല്പം സുഖങ്ങളിലേക്ക് ഓരോ പടിയൊന്ന് ചവിട്ടുവാനായിട്ടുള്ള ഒരു ടെൻഡൻസി എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. പ്രായം കൂടുന്നതിന്റെ ആയിരിക്കാം, പക്ഷേ ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞേ. ക്രിസ്തുവേശുവിലുള്ള ഭാവം, എന്താ ഭാവം? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി കുരിശിലെ അനുസരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. എന്താ താഴ്ത്തല്? എവിടെയാ താഴ്ത്തിയെ? അത് നോക്കിയാൽ അറിയാം. എവിടെ നോക്കിയേ? ആ അപ്പോസ്തലന്മാരുടെ ആ കാലുകൾ കഴുകുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവൻ തന്നെ തന്നെ എന്ത് ചെയ്തു? താഴ്ത്തി താഴ്ത്തി. ആ കർത്താവിങ്കിലേക്കാണ് നമുക്ക് നോക്കണ്ടേ. എന്നാ അറിയോ, പലപ്പോഴും നമ്മള് എന്റെ ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ബെറ്ററാ. മറ്റു പലരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ബെറ്ററാ. പക്ഷേ നമ്മൾ മറ്റാരുമായിട്ടുമല്ല കമ്പയർ ചെയ്യണ്ടേ. എന്ത് ചെയ്യാ, എങ്ങോട്ടേക്കാന്നറിയ നോക്കേണ്ടത്? ഒരൊറ്റ കാര്യത്തിലേക്കാ, കർത്താവ്. നിരന്തരം കർത്താവിനെ നോക്കുന്ന ഒരുവന് ഒരിക്കലും സ്വന്തം അവസ്ഥയിൽ തൃപ്തനായിരിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെയൊക്കെ മതി, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നത് ഭംഗിയാണെന്ന് വിചാരിക്കുന്ന ഒരാള് ആ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യത്തെ കാര്യം പോയി. ഏതാ എന്താ ഗിരിപ്രഭാഷണത്തിൽ ആദ്യം കർത്താവ് പറഞ്ഞത്? ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ. ഒന്നാമത്തെ പടി അതാ സഹോദരങ്ങളെ, എന്റെ പൊസിഷൻ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തിപ്പെടാതെ കർത്താവിലേക്ക് ഞാൻ നോക്കുമ്പോൾ കർത്താവ് എനിക്ക് എത്രത്തോളം ഇനി മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയാ, സഭയുടെ ഉത്തരവാദിത്വം ഇവിടെയാ. സഹോദരങ്ങളെ, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അതിലേക്ക് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചിന്തിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, proclaim the excellencies of him. അവന്റെ മഹത്വത്തെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാ നാം വിളിക്കപ്പെട്ടിരിക്കുന്നേ. സമയം ഒരു തടസ്സമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചു. ഇറ്റ് വാസ് റിയലി ചലഞ്ചിങ്. സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരന, വളരെ തിരക്കുള്ള സഹോദരന. അത് എന്നോട് പറഞ്ഞു, ബ്രദറെ തിരക്കുകൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ കയറിയാൽ വേറെ ഒന്നും ചിന്തിക്കാൻ വയ്യ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ ഓഫീസിൽ ഇത്ര തിരക്കുള്ള മനുഷ്യൻ ഒരു പ്രയർ മീറ്റിംഗ് നടത്തുന്നുണ്ട് വീട്ടിൽ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ചെയ്ത് വേറൊരു കാര്യം എന്നെ ഭയങ്കര അടങ്ങി ചലഞ്ച് ചെയ്തു. പുള്ളി പറഞ്ഞു, ഈ CSR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കേൾക്കുന്നത്, സൗരന്മാരാരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. എന്താ, കമ്മ്യൂണൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഇല്ലേ, നിങ്ങളുടെ കമ്പനി ഒന്നും ഇല്ലേ? കമ്പനികളിലെല്ലാം ഒരു ചാരിറ്റി എന്ന് പറഞ്ഞൊരു ഏരിയ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടെന്നാ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ കമ്പനികൾ ഉണ്ടോ, എനിക്കറിയത്തില്ല. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹം ചെയ്തൊരു കാര്യം, അവിടുത്തെ ഒരു HIV ഒരു ഹോസ്പിറ്റൽ, HIV പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ. അവിടെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം എന്ന് പറഞ്ഞ് അവരുടെ ആ വാട്സപ്പോ എന്തോ സംഭവത്തിന്റെ തിട്ടു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ, 60 പേരാണ് അതിനുവേണ്ടി വന്നത്. 60 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നു, അപ്പൊ ആ HIV ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആണ്. അവിടെ ചെന്ന് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം, വാട്ട് മോട്ടിവേറ്റഡ് ടു ഡു ദിസ്? വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ? അദ്ദേഹം വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റിന് വേണ്ടിയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും. ബാക്കി എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്താണ് മോട്ടിവേഷൻ? വളരെ മനോഹരമായിട്ട് അദ്ദേഹം സുവിശേഷം പറഞ്ഞു. കർത്താവ് അദ്ദേഹം ബ്രിഗേഡ് റോഡിൽ അലഞ്ഞേരി നടന്ന ചെറുപ്പക്കാരനായിരുന്നു. അമേരിക്കയിൽ പോയി അവിടുത്തെ ജോലി വേണ്ടെന്ന് വെച്ച് കർത്താവിനെ സേവിക്കാനായിട്ട് ഈ ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടുന്ന് കർത്താവ് കൊടുത്ത പ്രേരണയാൽ ആരംഭിച്ചതാണിത്. അവരെ അത് ഭയങ്കര ചലഞ്ച് ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ് ശ്രദ്ധിച്ചോണേ, ആ ഒരു സഹോദരൻ ഈ തിരക്കിന്റെ നടുവിലും ഒരു ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനിൽ ഇങ്ങനൊരു കാര്യം സംഘടിപ്പിക്കാൻ എടുത്തൊരു ഇനിഷ്യേറ്റീവ്. സ്വരങ്ങളെ വലിയ വലിയ കാര്യങ്ങളല്ല, ഒരു പക്ഷെ ഒരു കൊച്ചു കാര്യമായിരിക്കാം, ജസ്റ്റ് ഒരു മൂന്നാല് പേരെ അവരുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കാം. കുറെ പേര് സുവിശേഷം കേട്ടു. അതുമാത്രമല്ല, അതിനുശേഷം ആ ചെറുപ്പക്കാര് അവര് തീരുമാനമെടുത്ത്, കാരണം അവർ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തില് പബിലും ബാറിലും പിക്നിക്കിനും ഒക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ സ്പെൻഡ് ചെയ്ത ഈ എച്ച് ഐ വി ബാധിച്ച കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്ത 2 മണിക്കൂർ ഇത്രയും സമാധാനം ഒരിടത്തും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു എല്ലാ ആഴ്ചയിലും 5 പേര് വെച്ച് അവരിങ്ങനെ തിരിച്ചു. ആഴ്ചയിൽ 5 പേര് അവിടെ ചെന്ന് അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാം. 5 പേര് വെച്ച് അവരെങ്ങനെ, ഇത് വിശ്വാസികളല്ലേ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആലോചിക്കുകയാണ്, ലോകത്തിലുള്ളവൻ ഒരു നീട് കാണുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് എത്രത്തോളം അതിനുവേണ്ടി പോകാനുള്ളൊരു പ്രേരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലിന് എത്ര അധികമായിട്ട് ഇതുണ്ടാകണ്ടേ. ഈ ലോകത്തിലുള്ളവൻ മനുഷ്യർ അവരുടെ തിരക്കുകളുടെ നടുവിൽ ഒരു ആവശ്യക്കാരനെ കാണുമ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതാരാ ചെയ്യേണ്ടതെന്നറിയാമോ? ഇത് ചെയ്യേണ്ടത് ദൈവപൈതല സഹോദരങ്ങളെ. അതിൻ്റെ അടുത്ത് നാളെ പോയി എല്ലാം ചെയ്യണമെന്നാണ്, അല്ല. പ്രേ അബൌട്ട് ഇറ്റ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവിടെ ഒത്തിരി നഴ്സിംഗ് കോളേജ്, ഒത്തിരി പല കോളേജുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്കൊന്ന് മിക്കവാറും പേർക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരാ. ആഴ്ചയിൽ 1 മണിക്കൂർ നിങ്ങൾക്കൊന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, 1 വർഷത്തിനുള്ളിൽ കുറെ ആത്മാക്കള് സ്വർഗലോധിച്ചില്ലേ. 1 മണിക്കൂർ, 1 അവർ. പിന്നെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് 1.5 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് പോവും, 2 മണിക്കൂർ പോവും. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം ഒരു ട്യൂഷൻ എടുക്കാൻ. വലിയ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ടെന്നേ, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെക്കുന്ന ബുദ്ധിമുട്ടാ. പക്ഷെ എവിടാന്നറിയാമോ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ആ ഒരു മേഖലയിൽ മൊറേബിയൻ മിഷണറീസ് അവര് 20 വർഷം കൊണ്ട് ചെയ്ത കാര്യം 200 വർഷം കൊണ്ട് ആ ക്രിസ്ത്യ ലോകം മുഴുവൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അത്രമാത്രം കമ്മിറ്റഡ് ആയിരുന്നു മൊറേബിയൻ മിഷണറീസ്. നിങ്ങൾക്കറിയാം, ഹിമാചലിൽ മനോജ് സൗരൻ പറഞ്ഞായിരുന്നു, മൊറേബിയൻ മിഷണറീസ് പോയി ആ മലമണ്ടയില്, അവരാണ് അവരെ അഗ്രികൾച്ചർ കൃഷി പഠിപ്പിച്ചത്. ഇന്നും അവിടുത്തെ അദ്ദേഹം പറഞ്ഞത് ടൊമാറ്റോ ഈ തക്കാളി നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി പോലിരിക്കും, അത്ര ഇതുള്ളതാണ് അവിടുത്തെ ഹിമാചലിലെ മൊറേബിയൻ മിഷണറീസ് ആണ് അവരെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത്. We have a social responsibility. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സ്നേഹത്തിൽ നാം അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ, വഴിവക്കിൽ കിടക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ ഒരു ശമരിയക്കാരൻ അവനെ കണ്ട് മനസ്സലിവ് തോന്നി ഓടിച്ചെന്ന് അവനെ എടുത്ത് ഇത്രയും ചെയ്തുള്ളൂ, വഴിയമ്പലത്തിൽ കൊണ്ടു വെച്ചു, അത്രേ ഉള്ളൂ. യെസ്, ദാറ്റ്സ് ഓൾ. ശ്രോതാക്കളെ, കർത്താവിന്റെ കരങ്ങൾ ആരെന്നറിയാവോ? 1 കൊരിന്ത്യർ 10:11 എടുക്കണ്ട. ക്രിസ്തു തലയും സഭ എന്താണ്? കേട്ടില്ല, ശരീരം. നമുക്കറിയാവുന്ന ട്രൂത്താ, എന്താ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രവർത്തിക്കേണ്ട കരം സഭയുടെ കരമാ. കർത്താവിന് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിന് നേരിട്ട് പോകുന്നില്ലെന്ന്, നോ, കർത്താവ് വന്നു ശുശ്രൂഷ ചെയ്തു ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് പോയി, ഇപ്പൊ കർത്താവ് തലയാ. പക്ഷേ കർത്താവിന് എവിടെങ്കിലും ഇന്ന് പോകണമെങ്കിൽ സഭയുടെ കാലുകളാ കർത്താവിന് വേണ്ടത്. കർത്താവിന് എവിടെങ്കിലും ഒരാളുടെ കണ്ണീര് തുടയ്ക്കുവാൻ സഭയുടെ കരങ്ങളാണ് കർത്താവിന് വേണ്ടത്. കർത്താവിന് ഒരാളോട് സംസാരിക്കണമെങ്കിൽ സഭയുടെ മാവ കർത്താവിന് വേണ്ടത്. ഒരാളുടെ വിഷമങ്ങൾ കേൾക്കണമെങ്കിൽ സഭയുടെ ചെവിയ. കർത്താവ് നേരിട്ടൊന്നും ചെയ്യുന്നില്ല. ഡു യു നോ ദാറ്റ്? കർത്താവ് നേരിട്ട് ഇറങ്ങി ഒന്നും ചെയ്യുന്നില്ല. കർത്താവ് എല്ലാം ചെയ്യാം, പക്ഷെ ചെയ്യുന്നില്ല. കാരണം എന്തറിയാമോ? കർത്താവ് തന്റെ സഭയിലൂടെ ചെയ്തെടുക്കാൻ, സഭയിലൂടെ ചെയ്തെടുക്കാൻ. അതാ ലോകത്തെ ചലഞ്ച് ചെയ്തത്. നിനക്കറിയാമോ, ക്രിസ്ത്യാനിറ്റിയാ ലോകം മുഴുവനിലും ചാരിറ്റി കൊണ്ടുവന്നേ. നിങ്ങൾ ഏത് മതത്തിലുള്ളവരോട് ചോദിക്കുക, കോപ്പിയടിച്ചൊക്കെ പലരും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ അകത്തും ആ സ്നേഹത്തിന്റെ എസൻസ് ഇല്ലാതെ പോകുന്നുണ്ട്. വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതിന് മാത്രമേ സ്വാർത്ഥതയില്ലാതെ ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞങ്ങൾ രണ്ടുപേർ, രണ്ട് നേഴ്സുമാർക്ക് ഒരാളെ ശുശ്രൂഷിക്കാം, പക്ഷേ ഒരു ദൈവവൈദ്യർ ശുശ്രൂഷിക്കുന്നതും അല്ലാത്ത ഒരാൾ ശുശ്രൂഷിക്കുന്നതും രാവും പകലും നമ്മളുടെ വ്യത്യാസമാണ്. നിങ്ങൾക്കറിയാമോ കാര്യം? പ്രൈസ് ദി ലോർഡ്. ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചത്, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനവുമായി കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവന്റെ മഹത്വത്തെ പ്രസ്താവിക്കുവാൻ, അവന്റെ നാമത്തെ ഉയർത്തുവാൻ, അവന്റെ കരങ്ങളായി തീരുവാൻ, അവന്റെ കാലുകളായി തീരുവാൻ, അവന്റെ നാവായി തീരുവാൻ, അവന്റെ ചെവിയായി തീരുവാൻ. എന്താ ചെവിയായി തീരാന്ന് പറഞ്ഞ? എന്താ ചെവിയായി തീരാന്ന് പറഞ്ഞ? എന്താ ഈ കഴിഞ്ഞ ദിവസം, കുറച്ചു നാൾ മുമ്പ് തോന്നുന്നു, ഒരു അനാഥ പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു ഭവനത്തില് ഒരാൾ കയറി ചെന്നു. കാരണം പുള്ളിക്കാരന്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയെ കാണാൻ വേണ്ടി ചെന്നാ. ചെന്നത് വേറെ റൂമിലാണ്. ആ റൂം മാറിപ്പോയി. അപ്പൊ വേറെ റൂമിൽ ചെന്ന് കയറി. റൂമിൽ ചെന്ന് കയറിയപ്പോ മനസ്സിലായി, എന്നാ വേറെ ആളാ, വേറെ ഒരു അമ്മച്ചിയാന്ന് മനസ്സിലായി. അമ്മച്ചി പറഞ്ഞു, സോറി കേട്ടോ അമ്മച്ചി, ഞാൻ അമ്മച്ചി പറഞ്ഞു നിക്കാ നിക്കാ, ഒരു നിമിഷം നിക്കാ മോനെ. മോനെ ആള് മാറിപ്പോയെങ്കിലും കുഴപ്പമില്ല, കുറച്ചു നേരം മോൻ എന്റെ അടുത്ത് നിന്നിരിക്കും. ആള് മാറിപ്പോയെങ്കിലും കുഴപ്പമില്ല, കുറച്ചു നേരം മോൻ എന്റെ അടുത്ത് നിന്നിരിക്കും, ഒന്ന് സംസാരിക്കും, ഒന്ന് കേൾക്ക. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അറിയാവോ? നിങ്ങൾക്കറിയാവോ, പ്രായമുള്ളവരെ കേൾക്കാൻ ആരുമില്ല, ആരുമില്ല. അവരോടൊന്നും പറയണ്ട കേട്ടോ. പ്രായമുള്ളവരുടെ ചെല്ലുമ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങള് ദേഹം ദേഹി ആത്മാവിന്റെ മർമ്മം ഒന്നും ചാടിക്കറി പറഞ്ഞുകളയരുത്. കർത്താവ് മധ്യാകാശത്ത് വരുമ്പം പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, മിഡ് ഒന്നും കയറി അടിച്ചേക്കരുത്. ജസ്റ്റ് സിറ്റ് ദെയർ. അവരൊന്ന് കേക്ക്, കുറെ സമയം ഒന്ന് കേൾക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു വചനം തരും. ആ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അത് അവർക്ക് മതിയാവും. അവരൊറ്റ കാര്യം മതിയാവും. ഒത്തിരി കാര്യങ്ങൾ അവരോട് പറയേണ്ട കാര്യം വരത്തില്ല. അവരെയൊന്ന് കേൾക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നടുവിൽ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്, കർത്താവിൽ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഒരാളെ പൊക്കണമെങ്കിൽ, നിലത്ത് കിടക്കുന്ന ഒരാളെ പൊക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് എന്തില്ല? കൈകളില്ല. സഭയുടെ കൈയാ കർത്താവിനുള്ള. ഇന്നലെ ഞങ്ങൾ വിവാഹത്തിന് പോയപ്പം അവിടെ ബിരിയാണി ഉണ്ടാക്കി തന്ന ആളുടെ പേര് ബിരിയാണി കുര്യൻ എന്നാ. ബിരിയാണി കുര്യൻ, അദ്ദേഹം ഫേമസ് ആ പുൽപ്പള്ളിയില്, ബിരിയാണി കുര്യൻ. ഞാൻ അടുത്ത് നിന്ന് സംസാരിച്ചു, കാരണം 6 വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ നമ്മുടെ ക്യാമ്പ് കൂടിയ ആളാണ്. പുള്ളിക്കാരൻ വിശ്വാസം ഒന്നുമില്ല കേട്ടോ, ഇപ്പോഴും യാക്കോ പള്ളിയില പോകുന്നേ. പക്ഷേ അദ്ദേഹം അന്ന് തൊട്ട് ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. തകർന്നു പോകാമായിരുന്ന ഒരു ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. അദ്ദേഹം വിശ്വാസി വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ആത്മാവ് പോക്ക. പക്ഷെ എങ്കിലും അന്ന് തകർന്ന് തരിപ്പണമായി പോകാമായിരുന്ന ഒരു ജീവിതം സുവിശേഷം കേട്ടപ്പോൾ ഒരു സ്റ്റെപ്പ് വെച്ചു. എന്താണ്? മദ്യപാനം നിന്നു. 6 വർഷത്തിന് ഇപ്പുറം അദ്ദേഹത്തെ കാണുമ്പോൾ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. ബിരിയാണി കുര്യൻ തലയിൽ കെട്ടും കെട്ടി അവിടെ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുക. പ്രിയസോരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും വൃഥാവാകുന്നില്ല. ഒരു കൊച്ചു കാര്യം പോലും. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഹിം. അവന്റെ മഹത്വത്തെ പ്രസ്താവിക്കുവാൻ. കഴിഞ്ഞ ദിവസം ജാലഹള്ളി ചില സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ കോളേജിൽ അവർ എന്ന് അവരുടെ അച്ഛനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഓരോ വർഷം ഓരോരുത്തര് വിളിക്കാറുണ്ടോ അവരുടെ എന്നാണോ ആനിവേഴ്സറി സംതിങ് ലൈക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അവർ എന്നിട്ട് പറഞ്ഞു, ബെന്നി പ്രസാദ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, അദ്ദേഹത്തെ വിളിക്കണം. അപ്പൊ ആദ്യ അച്ഛൻ എന്നെ പറഞ്ഞു അങ്ങനെ ശരിയാകത്തില്ല, ക്രിസ്ത്യൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ ഇതാണ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പക്ഷേ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയാം, യേശു എന്ന് പറയരുത്. ഇപ്പൊ ആ ലെവലിലേക്ക് എത്തി. ദൈവം എന്ന് എത്ര വെള്ളം പറഞ്ഞു, യേശു ക്രിസ്തു എന്ന് പറയരുത്. പക്ഷെ എങ്കിലും ഇവര് വളരെ അച്ഛനുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയതുകൊണ്ട് ഇവര് അങ്ങനെ ബെന്നി പ്രസാദിനെ വിളിച്ചു. അദ്ദേഹം വന്ന് വളരെ മനോഹരമായിട്ട് സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരാണ്, സി പ്രേ, നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തെ ഓർത്ത്, അവിടെയുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ കർത്താവിന്റെ കാര്യങ്ങളിൽ കേൾപ്പിച്ച്, കർത്താവെ എന്നെ കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി എന്താ ഇവിടെ, നിങ്ങളത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം ഓരോരോ വഴികൾ തുറക്കുമെന്ന്. ദൈവം റെഡിയാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷേ നമ്മുടെ അവൈലബിലിറ്റി ആ ദൈവത്തിന് ആവശ്യം. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി കർത്താവേ. കാരണം എന്താ അറിയാമോ, കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുവാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല സഹോദരങ്ങളെ. സഭയിലൂടെ അല്ലാതെ കർത്താവിന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ലെന്ന്, സഭയിലൂടെ അല്ലാതെ കർത്താവിന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന്. യെസ്, തന്റെ സഭയിലൂടെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കർത്താവിന് വേറെ പ്ലാൻ ഇല്ലെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലും സ്വർഗത്തില് യേശു ക്രൂശ് മരണം കഴിഞ്ഞ് സ്വർഗാരോഹണം കഴിഞ്ഞ് നേരെ സ്വർഗത്തിൽ ചെല്ലുക. അപ്പം ആലങ്കാരികമായിട്ട് ഒരു ഫിലിം പോലെ എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ദൂതന്മാരെല്ലാം ഇങ്ങനെ നോക്കി കർത്താവിനെ എടുത്ത് ചോദിച്ചു, കർത്താവേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അപ്പം ഇനിയിപ്പം കർത്താവ് ഇങ്ങനെ പോകുന്നില്ലേ, ഇനി ഭൂമിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും? കർത്താവ് ഉണ്ടായിരുന്നപ്പം കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, സുവിശേഷം പ്രസംഗിച്ചു, ആൾക്കാർക്ക് ആശ്വാസം കൊടുത്തു. കർത്താവ് ഇങ്ങനെ പോകുന്നില്ലേ, ഇനി ഇപ്പൊ അവിടത്തെ കാര്യം എന്താവും? ഇപ്പൊ കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ എന്റെ അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവരെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടാ ഞാൻ പോന്നത്. അതുകൊണ്ടൊരു കുഴപ്പമില്ല, അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നോളും. അവിടെ രോഗി സൗഖ്യമാകും, ഭൂതം പുറത്താകും, സുവിശേഷം പ്രസംഗിക്കപ്പെടും, ആൾക്കാർ രക്ഷിക്കപ്പെടും. അപ്പൊ ദൂതന്മാരൊരു ചോദ്യം കൂടെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ അപ്പോസ്തോലന്മാരിത് ചെയ്തില്ലെങ്കിൽ കർത്താവ് എന്നാ ചെയ്യും? അപ്പൊ ആ മൂവിക്കകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കർത്താവ് വളരെ വിഷമത്തോടെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അവരത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് വേറെ പ്ലാനുകൾ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം, അവരത് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അവരത് ചെയ്തു, ആ തലമുറയിൽ അവരതിനു വേണ്ടി വില കൊടുത്തു, അവരത് ചെയ്തു. അടുത്ത തലമുറ ആ ബാറ്റണേറ്റെടുത്തു, അവരത് ചെയ്തു. അങ്ങനെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ കയ്യിൽ ബാറ്റൺ വന്നിരിക്കുക. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിന് വേറെ പ്ലാനുകളൊന്നുമില്ല. നമ്മൾ ഒരാൾക്ക് തട്ടിയൊന്ന് ആശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ കർത്താവ് നേരിട്ട് ആ വ്യക്തി ആശ്വസിപ്പിക്കുന്നില്ലെന്ന്. നമ്മൾ സ്നേഹത്തിന്റെ വില കൊടുത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നില്ലെങ്കിൽ കർത്താവിന് വേറെ യാതൊരുവിധ പദ്ധതിയുമില്ല. കാരണം കർത്താവ് തന്റെ മുഴുവൻ കാര്യവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്റെ സഭയിലാണ്. സഭ, വാച്ച്മാനിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മഹത്വപൂർണയായ സഭ, ഗ്ലോറിയസ് ചർച്ച്. സഭയിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അതാ കാണുന്നത്, മഹത്വപൂർണയായ സഭ. അന്ധകാരത്തിലായിരുന്നു, അത്ഭുത പ്രകാശത്തിൽ. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട സ്വന്തം ജനം. കർത്താവിന്റെ അഭിമാനം അവരാ, കർത്താവിന്റെ അഭിമാനം നമ്മളാ, കർത്താവിന്റെ കിരീടം നമ്മളാ, കർത്താവിന്റെ സമ്പാദ്യം നമ്മളാ. അവിടെ പാട്ടുകാരും പാടിയത്, ഞാൻ നിന്റെ സമ്പാദ്യം രക്ഷക, കർത്താവിന്റെ സമ്പാദ്യം നാമാ. കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മിലൂടെ ചെയ്യാനുള്ളൂ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മിലൂടെ പറയാനുള്ളൂ, ഇല്ലാതെ വേറൊരു പരിപാടി കർത്താവിനില്ല. അങ്ങനെയാണെങ്കിൽ let us take that challenge, take that responsibility.
നിമിഷം ശ്രമിക്കുമോയോ? നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.